السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. يا أيها الذين آمنوا يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم وإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا.
വിശ്വസിച്ചവരെ, അല്ലാഹുവിനെ അനുസരിക്കുക, അവന്റെ ദൂതനെയും നിങ്ങളിൽ നിന്നുള്ള അധികാരസ്ഥരെയും അനുസരിക്കുക. പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അന്യോന്യം ഭിന്നിച്ചാൽ അത് അല്ലാഹുവിങ്കലേക്കും അവന്റെ ദൂതനിലേക്കും തീരുമാനത്തിനായി ഏൽപ്പിക്കുക. നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമമായതും ഏറ്റവും നല്ല ഗുണപര്യവസായിയും. ഈ ആയത്തിൽ ഒരു യഥാർത്ഥ വിശ്വാസിയെക്കുറിച്ച് അടിസ്ഥാനപരമായ ഒരു കാര്യം വിവരിക്കുകയാണ്. അവൻ തന്റെ അനുസരണത്തിന്റെ ഗുണത്തെ വ്യക്തമാക്കി അലങ്കൃതമാക്കി കാണിക്കേണ്ടതാണ്. അല്ലാഹുവിനെ അനുസരിക്കുന്നതാണെങ്കിലും അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്നതാണെങ്കിലും ഭരണകർത്താക്കളുടെ അനുസരണമാണെങ്കിലും ശരി. എന്നാൽ ഭരണകൂടം അല്ലാഹുവിന്റെയും റസൂലിന്റെയും വ്യക്തമായ കൽപ്പനകൾക്ക് വിരുദ്ധമായി വല്ല കൽപ്പനയും നൽകുകയാണെങ്കിൽ അല്ലാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനയാണ് അപ്പോൾ നിങ്ങൾ പാലിക്കേണ്ടത്. എന്നാൽ മതകാര്യങ്ങളിൽ കൈകടത്തലുകൾ നടത്തുന്നില്ലെങ്കിൽ ഭരണകർത്താക്കൾ മുസ്ലിമായാലും അല്ലെങ്കിലും അവരെ അനുസരിക്കേണ്ടത് നിർബന്ധമാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഇത് സംബന്ധമായി ഒരു സ്ഥലത്ത് പറയുന്നു, വിശുദ്ധ ഖുർആനിൽ അതിഉല്ലാഹ വഅതിഉർ റസൂല വഉലിൽ അംരി മിൻകും എന്ന കൽപ്പനയുണ്ട്. ഇവിടെ ഉലുൽ അംരിനെ അനുസരിക്കണമെന്ന് വ്യക്തമായ കൽപ്പനയുള്ളതാണ്. ഗവൺമെന്റ് മിൻകും എന്ന ഗണത്തിൽ ഉൾപ്പെട്ടിരുന്നില്ല എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് അയാളുടെ അബദ്ധമാണ്. ശരീഅത്തിന് അനുഗുണമായ കാര്യങ്ങൾ പറയുന്ന ഗവൺമെന്റ് മിൻകും എന്നതിൽ ഉൾപ്പെട്ടതാണ്. നമ്മെ എതിർക്കാത്തവർ നമ്മിൽപ്പെട്ടവരാണ്. പറയുന്നു, ശരിയായ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ നിന്നും മനസ്സിലാകുന്ന ഒന്ന് ഗവൺമെന്റിനെയും അനുസരിക്കണം എന്നതാണ്. അത് വിശുദ്ധ ഖുർആനിൽ നിന്നും വളരെ വ്യക്തമായി മനസ്സിലാകുന്ന കാര്യം. ഈ ആയത്തിലും അതിന്റെ സൂചനയുണ്ട്, ഗവൺമെന്റിനെയും അനുസരിക്കേണ്ടത് നിർബന്ധമാണ് എന്നാണ്. ഇക്കാലത്തെ നീതിമാനായ വിധികർത്താവ് വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം, അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകളെ നിഷേധിക്കാത്ത കൽപ്പനകളെ ഭൗതിക നിലയിൽ ഒരു വിശ്വാസി പൂർണമായ രീതിയിൽ രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കേണ്ടത് നിർബന്ധമാണ് എന്നാണ്. ഈ സുവർണ തത്വം ഇക്കാലത്തെ മുസ്ലിങ്ങൾ അനുസരിച്ചിരുന്നുവെങ്കിൽ, അതായത് ഭരണകൂടത്തോട് പോരാടിക്കരുതെന്നത്, പല നാടുകളിലും ഇപ്പോൾ കാണുന്ന കുഴപ്പങ്ങൾ ഒരു പരിധിവരെ ഇല്ലാതായിത്തീരുന്നതാണ്, അവിടെ ശാന്തി കൈവരുന്നതായിരുന്നു. ഞാനിപ്പോൾ ഭരണകൂടങ്ങളുടെ തെറ്റുകൾ എത്രയുണ്ടെന്നും എതിർകക്ഷികളുടെ തെറ്റുകൾ എത്രയുണ്ടെന്നും ഇത് മുഖേന മുസ്ലിം പൊതുജനം എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട് എന്നും ഉള്ള ചർച്ചയിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊണ്ട് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു സുദീർഘ ഉദ്ധരണി നിങ്ങളുടെ മുമ്പാകെ വെക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് അനുസരണത്തിന്റെ ഉന്നത സ്ഥാനം, അനുസരണത്തിന്റെ പ്രസക്തി, അനുസരിക്കാത്തതുകൊണ്ടുള്ള നഷ്ടം, ഇസ്ലാം വ്യാപിക്കുന്നതിൽ അനുസരണത്തിന്റെ പ്രസക്തി എന്നീ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഇക്കാലത്ത് അഹമ്മദികൾക്ക് മാത്രമാണ് യഥാർത്ഥ രീതിയിൽ അനുസരണത്തിന്റെ എല്ലാ വശങ്ങളും പ്രകടിപ്പിക്കാൻ കഴിയുകയുള്ളൂ. മുസ്ലിങ്ങളുടെ ആദരവ് എങ്ങനെ സ്ഥാപിക്കാം എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാനും സാധിക്കുകയുള്ളൂ. ആദ്യം നാം അനുസരണത്തിന്റെ മാതൃക കാണിക്കുക. അനുസരണത്തിന്റെ ഉന്നത സ്ഥാനം ആദ്യം കാണിച്ചു കൊടുക്കുക. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വിവരിച്ചുകൊണ്ട് പറയുന്നു, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഭരണകർത്താക്കളെയും അനുസരിക്കുക. സത്യഹൃദയത്തോടെ അനുസരണം കൈക്കൊള്ളുകയാണെങ്കിൽ ഹൃദയത്തിൽ ഒരു പ്രകാശവും ആത്മാവിന് ഒരു ആനന്ദവും വെളിച്ചവും ഉണ്ടാകുന്നു. എത്രത്തോളം അനുസരണം ആവശ്യമുണ്ടോ അത്രത്തോളം മുജാഹദ കഠിനാധ്വാനം ആവശ്യമില്ല. എന്നാൽ സത്യസന്ധമായ അനുസരണമായിരിക്കണമെന്ന നിബന്ധനയുണ്ട്. ഇതാണ് ഏറെ പ്രയാസകരമായ കാര്യം. അനുസരണത്തിൽ സ്വന്തം ഇന്ദ്രിയാശകളെ അറുത്തിടേണ്ടത് നിർബന്ധമാണ്. ഇതില്ലാതെ അനുസരണം ഉണ്ടാവുകയേയില്ല. തൗഹീദിൽ വിശ്വസിക്കുന്ന വലിയ വലിയ ആളുകളുടെ മനസ്സിൽ പോലും ഇന്ദ്രിയാശകൾ ബിംബമായി തീരാറുണ്ട്. സഹാബ റിദ്വാനുള്ളാഹി അലൈഹിം അജ്മഈനിൽ എന്തുമാത്രം ഫളലാണ് അള്ളാഹു ചൊരിഞ്ഞത്. തിരുനബിയുടെ അനുസരണത്തിൽ തങ്ങളെ പൂർണമായി ലയിപ്പിച്ച ഒരു സമൂഹമായിരുന്നു അവർ. സത്യമിതാണ്, അനുസരണത്തിന്റെ നിയമങ്ങൾ സ്വായത്തമാക്കാത്തിടത്തോളം കാലം ഒരു ജനതയും ജനത എന്ന് പറയപ്പെടുകയോ അവരിൽ സൌഹൃദത്തിന്റെയും ഐക്യത്തിന്റെയും ആത്മാവ് ഊതപ്പെടുകയോ ചെയ്യുകയില്ല. അഭിപ്രായ ഭിന്നതയും ഐനൈക്യവും നിലനിന്നാൽ ഇത് അധപ്പതനത്തിന്റെയും തകർച്ചയുടെയും അടയാളമാണെന്ന് മനസ്സിലാക്കുക. പറയുന്നു, മുസ്ലിങ്ങളുടെ അധപ്പതനത്തിനും തകർച്ചയ്ക്കും ഉള്ള കാരണങ്ങളിൽ ഒന്ന് പരസ്പര ഭിന്നതയും ആന്തരികമായ അഭിപ്രായ ഐനൈക്യവുമാണ്. അതിനാൽ അഭിപ്രായ ഭിന്നതയുള്ള കാര്യം ഉപേക്ഷിക്കുകയും അള്ളാഹു പറഞ്ഞതിനെ മാത്രം അനുസരിക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്തൊന്നാണോ ആഗ്രഹിക്കുന്നത് അത് സഫലീകരിക്കപ്പെടുന്നതാണ്. അള്ളാഹുവിന്റെ സഹായഹസ്തം ഉണ്ടാകുന്നത് ജമാഅത്തിന്റെ മീതെയാണ്. ഇതിലുള്ള രഹസ്യം അള്ളാഹു തൗഹീദിനെ ഇഷ്ടപ്പെടുന്നു എന്നതാണ്. അനുസരണമില്ലെങ്കിൽ ഈ ഏകത്വം സ്ഥാപിക്കപ്പെടുകയില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സഹാബാക്കൾ ഉന്നത നിലവാരമുള്ള നയതന്ത്രജ്ഞരായിരുന്നു. അവരുടെ പ്രകൃതം അള്ളാഹു അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചാട്ടതന്ത്രങ്ങളിലും അവർ അഗ്രഗണ്യരായിരുന്നു. കാരണം അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു, ഹദ്റത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു എന്നിവരും മറ്റ് സഹാബാക്കളും പിന്നീട് ഖലീഫമാരായപ്പോൾ അവരിൽ ഭരണസാരഥ്യം വന്നപ്പോൾ അവർ എത്ര മനോഹരമായ രീതിയിൽ കൃത്യതയോടെയാണ് ഭരണചക്രം ചലിപ്പിച്ചത്. ഇതിൽ നിന്നും വ്യക്തമാകുന്ന കാര്യം അവർക്കും നയതന്ത്ര കാര്യങ്ങളിൽ നല്ല പാഠവുമുണ്ടായിരുന്നു എന്നാണ്. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ അവരുടെ അവസ്ഥ എന്തായിരുന്നു? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലതും പറഞ്ഞാൽ തങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളെയും ബുദ്ധിയെയും നൈപുണ്യത്തെയും ഒന്നുമല്ലെന്ന് കരുതി. ദൈവത്തിന്റെ പ്രവാചകൻ പറയുന്നത് പൂർണമായും കർമ്മപഥത്തിൽ കൊണ്ടുവന്നു. അതിനെ അനുസരിക്കുന്നതിൽ തങ്ങളെ പൂർണമായും സമർപ്പിച്ചു. എത്രമാത്രമെന്നാൽ തിരുനബിയുടെ വുളു ചെയ്ത ബാക്കിവെള്ളത്തിൽ അവർ അനുഗ്രഹം തേടിയിരുന്നു. തിരുനബിയുടെ ഉമിനീരിനെ അനുഗ്രഹപൂർണമായി അവർ കരുതി. അനുസരണത്തിന്റെ സമർപ്പണത്തിന്റെ ഈ ഒരാത്മാവ് അവരിൽ ഇല്ലായിരുന്നുവെങ്കിൽ, ഓരോരുത്തരും തന്റെ അഭിപ്രായത്തിന് മുൻതൂക്കം നൽകിയിരുന്നുവെങ്കിൽ, ഭിന്നത ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് ഇത്രയും വലിയ ഔന്നത്യം കരസ്ഥമാക്കാൻ കഴിയുമായിരുന്നില്ല. എന്റെ പക്കൽ ഷിയാ സുന്നി തർക്കം പരിഹരിക്കാൻ ഈ ഒരു തെളിവ് മാത്രം മതി. അതായത് സഹാബാക്കൾക്കിടയിൽ പരസ്പരം ഭിന്നതയോ ഏതെങ്കിലും തരത്തിലുള്ള അനൈക്യമോ ശത്രുതയോ ഉണ്ടായിരുന്നേയില്ല. കാരണം അവരുടെ വിജയവും പുരോഗതിയും എല്ലാം തെളിയിക്കുന്നത് അവരെല്ലാം പരസ്പരം ഒന്നായിരുന്നു എന്നാണ്. ആർക്കും ആരോടും ഒരു ശത്രുതയും ഉണ്ടായിരുന്നില്ല. അല്പജ്ഞരായ എതിരാളികൾ പറയുന്നത് ഇസ്ലാം വാളുകൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ടു എന്നാണ്. എനിക്ക് പറയാനുള്ളത് ഇത് ശരിയല്ല എന്നാണ്. യാഥാർത്ഥ്യം ഇതാണ്, ഹൃദയത്തിന്റെ നീർച്ചാലുകൾ അനുസരണത്തിന്റെ വെള്ളത്താൽ നിറഞ്ഞു കവിഞ്ഞു ഒഴുകിക്കൊണ്ടിരുന്നു. ഈ അനുസരണത്തിന്റെയും ഐക്യത്തിന്റെയും കാരണമായി മറ്റു ഹൃദയങ്ങളെ അവർ കീഴ്പ്പെടുത്തുകയുണ്ടായി. എന്റെ വിശ്വാസം, അവർക്ക് കയ്യിൽ എടുക്കേണ്ടി വന്ന വാൾ തങ്ങളുടെ സംരക്ഷണത്തിന് മാത്രമായിരുന്നു എന്നാണ്. അവർ വാൾ എടുത്തിട്ടില്ലായിരുന്നെങ്കിലും നാവുകൊണ്ട് ലോകത്തെ ജയിച്ചടക്കുമായിരുന്നു. പറയുന്നു, സുഖന്ത് കർദിൽ ഗുരൂൻ ആയത് നഷീനത് ലാജറം ഹർദിൽ, അതായത് ഹൃദയത്തിൽ നിന്നും നിർഗമിക്കുന്ന കാര്യം തീർച്ചയായും ഹൃദയത്തെ അത് സ്വാധീനിക്കുന്നതാണ്. പറയുന്നു, അവർ ഒരു സത്യത്തെയും ശരിയായതിനെയും സ്വീകരിച്ചു. അതിൽ ഒരു നാട്യവും കാപട്യവും ഇല്ലായിരുന്നു. അവരുടെ സത്യസന്ധതയാണ് വിജയത്തിന് നിദാനമായത്. യാഥാർത്ഥ്യം ഇതാണ്, സത്യവാൻ തന്റെ സത്യത്തിന്റെ വാളാണ് പയറ്റുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് അള്ളാഹുവിൽ സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ പ്രഭ നിറഞ്ഞു നിന്നിരുന്നു. അത് ജലാലി ജമാലി നിറങ്ങൾ ശാംസീകരിച്ചിട്ടുള്ളതായിരുന്നു. മറ്റു ഹൃദയങ്ങളെ തന്നിലേക്ക് ആകർഷിക്കാനുള്ള ഒരു കഴിവ് അതിൽ അടങ്ങിയിരുന്നു. അതോടൊപ്പം തിരുനബിയുടെ ജമാഅത്ത് അനുസരണത്തിന്റെ ഉദാത്ത മാതൃക പ്രകടിപ്പിച്ചു. അവരുടെ സ്ഥിരചിത്തത അത്യത്ഭുതകരമായ അടയാളമായി മാറുകയും ചെയ്തു. അങ്ങനെ അവരെ കാണുന്നവർ അനിയന്ത്രിതമായി അവരിലേക്ക് ഓടിവരാൻ തുടങ്ങി. ഈ മാതൃക അവർ കാണിച്ച മാതൃക സ്ഥിരചിത്തതയോടുകൂടി ഈ മാതൃക അവർ പ്രകടിപ്പിക്കുകയുണ്ടായി. അതിന്റെ അത്ഭുതമായിരുന്നു. ആരെല്ലാം അവരെ കണ്ട് അവരിലേക്ക് അവരെല്ലാം ആകർഷിക്കപ്പെടുകയുണ്ടായി. ചുരുക്കത്തിൽ സഹാബക്കളുടേതുപോലെയുള്ള ഐക്യവും അനുസരണവുമാണ് ഇപ്പോഴും വേണ്ടത്. കാരണം വാഗ്ദത്ത മസീഹിന്റെ കയ്യാൽ തയ്യാറാക്കപ്പെടുന്ന ഈ ജമാഅത്തിനെ അള്ളാഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറാക്കിയ ജമാഅത്തുമായാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ജമാഅത്തിന്റെ പുരോഗതി അങ്ങനെയുള്ള ആളുകളുടെ മാതൃകയിലൂടെയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് മസീഹ് മൗഊദിന്റെ ജമാഅത്ത് എന്ന് പറയപ്പെടുന്ന നിങ്ങൾ സഹാബാക്കളുമായി തങ്ങളെ കൂടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ അന്തരംഗത്ത് സഹാബാക്കളുടെ നിറം സ്വായത്തമാക്കുക. അനുസരണമാണെങ്കിൽ അവരെപ്പോലെ, പരസ്പരം സ്നേഹവും സൗഹൃദവുമാണെങ്കിൽ അവരെപ്പോലെ. ചുരുക്കത്തിൽ എല്ലാ രീതിയിലും നിങ്ങൾ സഹാബാക്കളുടെ അതേ നിറം സ്വായത്തമാക്കേണ്ടതാണ്. ഈ ഒരു ഉദ്ധരണിയിൽ ആ മഹാത്മാവ് പല കാര്യങ്ങളും വിവരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം അള്ളാഹുവിനെ അനുസരിക്കുക എന്നതാണ്. അത് നേരത്തെ പറയുകയുണ്ടായി, അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുക. തുടർന്ന് പറഞ്ഞത് ഉലുൽ അംറിനെ, നേതാക്കന്മാരെയും ഭരണകർത്താക്കളെയും അനുസരിക്കുക. ഇതിൽ ഭൗതിക ഭരണകൂടവും ജമാഅത്ത് സംവിധാനവും വരുന്നു. ഖിലാഫത്തിനോടുള്ള അനുസരണം ഇത് രണ്ടിനും മീതയാണ്. കാരണം ഖിലാഫത്ത് അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പനകൾ മാത്രമാണ് നടപ്പിൽ വരുത്തുന്നത്. നിസാമെ ജമാഅത്ത് ഖിലാഫത്തിന്റെ കീഴിലാണ്. ഖിലാഫത്തിന്റെ സൗന്ദര്യം ഒന്ന് നോക്കുക. ചിലപ്പോൾ ജമാഅത്ത് സംവിധാനത്തെ ചലിപ്പിക്കാനായി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ജമാഅത്ത് അംഗങ്ങളും തമ്മിൽ വല്ല പ്രശ്നവും വന്നാൽ ഖലീഫെ വഖ്ത് അത് ദൂരീകരിക്കുന്നു. ഇത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയിൽപ്പെട്ടതാണ്. ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഖിലാഫത്തിനോടുള്ള അനുസരണം ഭരണകൂടത്തെക്കാളും മുകളിലാണെന്ന് ഞാൻ പറയുകയുണ്ടായി. ഇതിൽ നിന്നും ഒരു രീതിയിലുള്ള തെറ്റിദ്ധാരണയും ഉണ്ടാകാൻ പാടില്ല. കാലത്തിന്റെ ഖലീഫയാണ് ആ നാട്ടിലെ നിയമങ്ങളെ ഏറ്റവും കൂടുതൽ അനുസരിക്കുന്ന വ്യക്തി. സ്വയം അനുസരിക്കുകയും അനുസരിപ്പിക്കുകയും ചെയ്യുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, ഉലുൽ അംറ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഭൗതികമായി രാജാവും ആത്മീയമായി കാലത്തിന്റെ ഇമാമുമാണ്. അതിനാൽ ഭൗതികമായ ഭരണത്തോടൊപ്പം ഒരു ആത്മീയ സംവിധാനവും കൂടെ പോകുന്നതാണ്. ഈ ആത്മീയ സംവിധാനത്തിന്റെ ഭാഗമാണ് നാം എന്നത് നമ്മുടെ ഭാഗ്യമാണ്. ഇമാമുസ്സമാന്റെ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അള്ളാഹു ഖിലാഫത്ത് സംവിധാനം ഇവിടെ വെച്ചിരിക്കുന്നത്. അത് അള്ളാഹുവിന്റെയും റസൂലിന്റെയും അധികാരം ഹൃദയത്തിൽ പ്രതിഷ്ഠിപ്പിക്കാനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. തർക്കമുണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പന അനുസരിച്ച് തീരുമാനം കൽപ്പിക്കുന്നു. ഖിലാഫത്ത് സംവിധാനം നമ്മിൽ ഉണ്ട് എന്നതും അള്ളാഹുവിന്റെ ഫളലാണ്. അല്ലെങ്കിൽ അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും തർക്കത്തെ കൊണ്ടുപോവുക എന്നതിന് വിവിധ കക്ഷികളും സംഘടനകളും അവരവരുടേതായ വ്യാഖ്യാനങ്ങൾ കേൾപ്പിക്കും. അവ പ്രശ്നങ്ങളെ ഒത്തുതീർപ്പാക്കുന്നതിന് പകരം സങ്കീർണമാക്കുകയായിരിക്കും ചെയ്യുക. ഇതേപോലെ ഭരണകൂടത്തോടൊപ്പമുള്ള വിവിധ വീക്ഷണങ്ങൾ വിവിധ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടുവരും. അതുകൊണ്ട് ഒരു യഥാർത്ഥ തീരുമാനം ഖിലാഫത്തിന്റെ കീഴിൽ നിൽക്കുമ്പോഴാണ് സാധ്യമാവുകയുള്ളൂ. ഇക്കാര്യത്തിൽ അഹമ്മദികൾ എത്ര നന്ദിയുള്ളവരായാലും അത് കുറവാണ്. ഈ നന്ദി പ്രകടനം ഖിലാഫത്തിനോട് ശരിയായ രീതിയിൽ അനുസരണം പുലർത്തിക്കൊണ്ടാണ് ചെയ്യേണ്ടത്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തുടർന്ന് പറയുന്നു, ഇത് വളരെ സുപ്രധാനമായ കാര്യം കൂടിയാണ്. അനുസരണം സത്യഹൃദയത്തോടെയാണ് ചെയ്യുന്നതെങ്കിൽ ഹൃദയത്തിൽ ഒരു പ്രകാശവും ആത്മാവിന് ഒരു ആനന്ദവും വെളിച്ചവും ഉണ്ടാകുന്നു. തീർച്ചയായും ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആത്മീയ സംവിധാനത്തിനോടുള്ള അനുസരണമാണ്. ഓരോരുത്തർക്കും തങ്ങളുടെ അനുസരണ നിലവാരം അളക്കാനുള്ള ഒരു മാനദണ്ഡമാണിത്. അനുസരണത്തിലൂടെ ഹൃദയത്തിൽ പ്രകാശമുണ്ടാകുന്നുണ്ടോ? ആത്മാവിന് ആനന്ദവും വെളിച്ചവും വരുന്നുണ്ടോ? ഓരോരുത്തരും ഈ കാര്യത്തെക്കുറിച്ച് ഒരാത്മീയ പരിശോധന നടത്തുകയാണെങ്കിൽ അനുസരണത്തിന്റെ നിലവാരം അവർക്ക് സ്വയം അളക്കാൻ സാധിക്കുന്നതാണ് അതെത്രയുണ്ട് എന്ന്. അവർ അള്ളാഹുവിനെ എത്രമാത്രം അനുസരിക്കുന്നുണ്ടെന്നും എത്ര കണ്ട് റസൂലിനെ അനുസരിക്കുന്നുണ്ടെന്നും അവർക്ക് മനസ്സിലാക്കാം. വാഗ്ദത്ത മസീഹ് മുഖേന സ്ഥാപിതമായ ഖിലാഫത്തിനെ എത്രമാത്രം അനുസരിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കാം. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചിട്ടും പ്രകാശം ലഭിക്കുന്നില്ലെങ്കിൽ ആ മഹാത്മാവ് പറഞ്ഞത് ഒരു കാര്യവുമില്ല എന്നാണ്. ഗവൺമെന്റിനെ അനുസരിക്കുന്നതിലൂടെ ശാന്തിയും സമാധാനവും ലഭിക്കും, എന്നാൽ ആത്മീയമായ പ്രകാശവും അനുഭൂതിയും ലഭിക്കുന്നത് ആത്മീയ നേതൃത്വത്തെ അനുസരിക്കുമ്പോഴാണ്. ആത്മീയ നിലവാരം ഉയർത്തുന്നതിനായി ഒരു കാര്യം ആ മഹാത്മാവ് പറഞ്ഞത് അനുസരണം എത്രത്തോളം ആവശ്യമാണോ അത്രത്തോളം മുജാഹദ കഠിനാധ്വാനത്തിന്റെ ആവശ്യമില്ല എന്നാണ്. മനുഷ്യൻ എത്ര തന്നെ പരിശ്രമം നടത്തിയാലും അനുസരണമില്ലെങ്കിൽ മനുഷ്യന് ആത്മീയ അനുഭൂതിയും പ്രകാശവും ലഭിക്കില്ല, ജീവിതത്തിൽ യഥാർത്ഥ ശാന്തിയും ലഭിക്കില്ല. തങ്ങളുടെ നമസ്കാരത്തിലും ഇബാദത്തുകളിലും ഊറ്റം നടിക്കുന്നവരുണ്ടാകും. അവർ അനുസരണത്തിൽ നിന്നും തങ്ങളെ സ്വതന്ത്രരെന്ന് കരുതുന്നു. അവർ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ അവകാശികളായിത്തീരില്ല. അനുസരണത്തിന്റെ പദവി കരസ്ഥമാക്കാനായി ഒരു സുപ്രധാന കാര്യം പറഞ്ഞത് അനുസരണത്തിൽ തന്റെ ദേഹേച്ഛയെ അറുത്തിടേണ്ടത് അനിവാര്യമാണെന്നാണ്. അഹങ്കാരത്തെ വധിച്ചുകളയേണ്ടതായിരിക്കും, തന്റെ അഹന്തക്ക് കത്തിവെക്കേണ്ടതായി വരും. തന്റെ ഇച്ഛകളെ അള്ളാഹു അവന്റെ റസൂലും പറഞ്ഞതനുസരിച്ച് ക്രമപ്പെടുത്തേണ്ടതായി വരും. അപ്പോഴാണ് അനുസരണത്തിന്റെ ഉന്നത പദവി കരസ്ഥമാക്കാൻ സാധിക്കുക. പറയുന്നു, ഇതില്ലാതെ അനുസരണം സാധ്യമല്ല. പറയുന്നു, വലിയ വലിയ തൗഹീദ്വാദികളുടെ ഹൃദയത്തിലും ഇത് ബിംബമായി നിലകൊണ്ടേക്കാം. ഏകദൈവത്തെ ആരാധിക്കുന്നവർ പറയുന്നത് ഞങ്ങൾ ഏകദൈവത്തെ അംഗീകരിക്കുന്നവരാണ്, അള്ളാഹുവിന്റെ സ്മരണ എപ്പോഴും അവരുടെ മനസ്സിലുണ്ടാകും എന്ന് അവരുടെ വീക്ഷണത്തിൽ അവർ പറയും. പറയുന്നു, അവരുടെ ഹൃദയത്തിലും ഇത് ഒരു തരം ബിംബമായി നിലനിന്നേക്കാം. അവർ ഏകദൈവത്തെ വിശ്വസിക്കുന്നവരാണെന്ന് വാദിച്ചേക്കാം. എന്നാൽ തന്നിഷ്ടത്തിന്റെയും അഹന്തയുടെയും ബിംബം ഹൃദയത്തിൽ കുടിയിരിക്കുന്നുണ്ടാകും. അത് മനുഷ്യനെ അനുസരണത്തിന്റെ ചെറിയ തലത്തിൽ നിന്നുവരെ പുറത്തേക്ക് കൊണ്ടുപോകും. വലിയ കാര്യങ്ങൾ ഒരു ഭാഗത്തിരിക്കട്ടെ, സഹാബത്ത് ശരിയായ അനുസരണം കാരണമാണ് തങ്ങളുടെ ആരാധനയുടെ അത്യുന്നതമായ സ്ഥാനം കരസ്ഥമാക്കിയത് എന്ന് ആ മഹാത്മാവ് പറയുകയുണ്ടായി. അവ ഇന്ന് നമുക്ക് മാതൃകകളാണ്. ഒരു ഹദീസിൽ വരുന്നു, പറയുന്നു എങ്ങനെയാണ് അനുസരണം വേണ്ടത് എന്ന്. നിങ്ങളുടെ നേതാവായി ഒരു ഹബ്ഷി അടിമ നിയമിക്കപ്പെട്ടാലും അദ്ദേഹത്തിന്റെ തല വളരെ ചെറുതാണെങ്കിൽ പോലും, അതായത് ബുദ്ധിപരമായി കുറവാണെങ്കിൽ തന്നെയും നിങ്ങൾ അദ്ദേഹത്തെ അനുസരിക്കേണ്ടതാണ്. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം സമൂഹത്തിന്റെ പുരോഗതിയെ അനുസരണവുമായി ബന്ധിച്ചുകൊണ്ട് വ്യക്തമാക്കി പറയുന്നു, ഒരു സമൂഹം എന്ന് പറയപ്പെടുന്നതും അതിൽ ഐക്യത്തിന്റെ ആത്മാവ് ഊതപ്പെടുന്നതും അനുസരണത്തിന്റെ നിയമങ്ങൾ സ്വായത്തമാക്കുമ്പോഴാണ്. ചുരുക്കത്തിൽ ഈ തത്വം അംഗീകരിക്കുക എന്നതാണ് പുരോഗതിയുടെ രഹസ്യം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പുരോഗതി ജമാഅത്തിനോടൊപ്പം നിൽക്കുന്നതിലും ഇമാമിന്റെ കാര്യങ്ങൾ കേൾക്കുന്നതിലും അനുസരിക്കുന്നതിലുമാണ്, അല്ലാതെ പുരോഗതി ലഭിക്കുകയില്ല. ഇന്ന് ഈ തത്വത്തെ മുസ്ലിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ലോകത്തുള്ള ഒരു ശക്തിക്കും നേരിടാൻ കഴിയാത്ത ഒരു വൻ ശക്തിയായി മുസ്ലിങ്ങൾ മാറുമായിരുന്നു. എന്നാൽ അഹമ്മദികളായ നമുക്ക് സമ്പൂർണ്ണ അനുസരണത്തിന്റെ നിലവാരം കരസ്ഥമാക്കാൻ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. അനുസരണം ആത്മീയ പ്രസ്ഥാനങ്ങൾക്ക് പര്യവസാനം എന്ന നിലയിൽ ഏറ്റവും ഉത്തമമായിരിക്കും എന്നാണ് പറഞ്ഞത്. അത് നല്ലത് തന്നെയാകും. ഇത് മുഖേന വിപ്ലവം സംജാതമാകുന്നതാണ്. എന്നാൽ ഭൗതിക സംവിധാനത്തിലും അനുസരണം ഏതെല്ലാം രീതിയിലുള്ള അത്ഭുതങ്ങളാണ് സൃഷ്ടിച്ചതെന്ന് നമുക്ക് നോക്കാം. നെപ്പോളിയനെ കുറിച്ച് ചരിത്രത്തിൽ വരുന്നത് ഫ്രാൻസിനെ അദ്ദേഹം രക്ഷിച്ചത് അത് ഉയർച്ചയിൽ നിന്നും താഴ്ചയിലേക്ക് കൂപ്പുകുത്തുന്ന സമയത്താണ്. ആ നാടിന്റെ അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയിലായിരുന്നു. നെപ്പോളിയൻ ജനങ്ങളോട് പറഞ്ഞത്, നിങ്ങളിൽ ഭിന്നതയും ഐനേക്യവും ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് വിജയിക്കാൻ സാധ്യമല്ല. അനുസരണത്തിന്റെയും കീഴ്വണക്കത്തിന്റെയും ആത്മാവ് നിങ്ങളിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ വിജയിക്കും, പുരോഗതി കൈവരിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ നാടിനോട് കൂറുണ്ടായിരുന്ന ആളുകൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ അംഗീകരിച്ചു. അദ്ദേഹത്തിന് ചുറ്റും കൂടി തങ്ങളുടെ നേതാവായി അദ്ദേഹത്തെ അംഗീകരിച്ചു. അനുസരണത്തിന്റെ ഉദാത്ത മാതൃക അവർ കാണിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ എല്ലാ കാര്യവും അംഗീകരിക്കുന്നവരായി അവർ മാറി. ഈ അനുസരണം പറയപ്പെടുന്നത് നെപ്പോളിയന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു എന്നാണ്. അനുസരണത്തെക്കുറിച്ച് പറയാറുണ്ടെങ്കിലും അനുസരണത്തിന്റെ കർമ്മരംഗം തന്റെ മുമ്പിൽ തെളിഞ്ഞു വന്നപ്പോൾ അത് അദ്ദേഹത്തിൽ തന്നെ മാറ്റമുണ്ടാക്കി. എന്നാൽ ഒരവസരത്തിൽ യുദ്ധത്തിൽ, ഒരു വലിയ യുദ്ധത്തിൽ നെപ്പോളിയൻ പരാജയപ്പെടുകയുണ്ടായി. ഇറ്റലിയിലെ ഒരു ദ്വീപിൽ അദ്ദേഹം തടവിലാക്കപ്പെട്ടു. കുറഞ്ഞ കാലത്തിന് ശേഷം ചിലർ മുഖേന അദ്ദേഹം സ്വതന്ത്രനായി. വീണ്ടും ഫ്രാൻസിന്റെ തീരത്ത് വന്നു. അപ്പോൾ ഫ്രാൻസിൽ പുതിയ ഭരണം വന്നിരുന്നു, പുതിയ സംവിധാനമായിരുന്നു അവിടെ. രാജാവ് പാദ്രിമാരെ വിളിച്ച് അവർ മുഖേന ജനറൽമാരോടും സൈന്യത്തോടും ബൈബിളിൻ മീതെ കൈവച്ചുകൊണ്ട് സത്യം ചെയ്യിപ്പിച്ചിരുന്നു. അതായത് പുതിയ ഭരണത്തെ അവർ അനുസരിക്കുന്നതാണ്. രാജാവ് ബൈബിളിൽ കൈവച്ചുകൊണ്ട് സത്യം ചെയ്യിപ്പിക്കാനുള്ള കാരണം നെപ്പോളിയൻ അനുസരണത്തിന്റെ ഉന്നതമായ ആത്മാവ് അവരുടെ മനസ്സുകളിൽ നിറച്ചിരുന്നു എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതിനാൽ അദ്ദേഹം തിരിച്ചു വന്നാൽ ജനങ്ങൾ അദ്ദേഹത്തോടൊപ്പം ചേരുന്നതാണ്. നെപ്പോളിയൻ സ്വതന്ത്രനായി ഫ്രാൻസിൽ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം തന്റെ ചുറ്റും പൊതുജനങ്ങളെ ഒരുമിച്ചുകൂട്ടി അദ്ദേഹത്തോട് സ്നേഹമുള്ളവരായിരുന്നു അവർ. അവർ അനുഭവമുള്ള സൈന്യമായിരുന്നില്ല. ആയുധങ്ങളും അവരുടെ കൈവശം അത്ര ഉണ്ടായിരുന്നില്ല. രാജാവ് ഇതറിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ജനറലിനെ സൈന്യത്തെ നൽകിക്കൊണ്ട് നെപ്പോളിയനെ ഇല്ലാതാക്കാൻ വേണ്ടി അയക്കുകയുണ്ടായി. യാദൃച്ഛികമായി അവരുടെ ഏറ്റുമുട്ടൽ ഒരു ഇടുങ്ങിയ സ്ഥലത്ത് വെച്ചാണ് നടന്നത്. കുറച്ചുപേർക്ക് മാത്രമേ അതിലൂടെ തോളോട് തോളുരുമ്മി നടക്കാൻ സാധിക്കുകയുള്ളൂ. നെപ്പോളിയൻ തന്റെ സൈന്യത്തോട് മുന്നോട്ട് കുതിക്കാൻ ഓർഡർ നൽകി. അവർ മുന്നോട്ട് കുതിച്ചു. എന്നാൽ രാജാവിന്റെ സൈന്യം അവരെ വെടിവെച്ചു വീഴ്ത്തി. അദ്ദേഹം വീണ്ടും ആളുകളെ അയച്ചു. അവരും മരിച്ചു വീണു. അവസാനം സൈന്യങ്ങൾ പറഞ്ഞു, ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, ശത്രു മുമ്പിലാണ്. വഴി വളരെ ഇടുങ്ങിയതും എവിടേക്കും വഴി മാറാൻ പറ്റില്ല. അവർ പറയുന്നത്, ഞങ്ങൾ ബൈബിളിൽ കൈവച്ചുകൊണ്ട് സത്യം ചെയ്തിട്ടുണ്ടെന്ന്. ഞങ്ങൾ ഭരണകൂടത്തോടൊപ്പം നിൽക്കുന്നതാണ്. നെപ്പോളിയന്റെ സൈന്യത്തെ ഇല്ലാതാക്കുകയും ചെയ്യും എന്നും സത്യം ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നാലും ഞങ്ങൾക്ക് പൂർണ്ണരൂപത്തിൽ യുദ്ധം ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾ വധിക്കപ്പെടുകയാണ്. കാരണം നെപ്പോളിയൻ തന്നെയാണ് രാജാവിന്റെ സൈന്യത്തിൽ അനുസരണത്തിന്റെ ആത്മാവ് ഇട്ടിരുന്നത്, തർബിയത്ത് നൽകിക്കൊണ്ട്. തന്റെ കൂടെയുള്ള സൈന്യത്തോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ വഴിയിൽ നിന്നുകൊണ്ട് അവരോട് പറയുക, വഴി മാറിത്തരാൻ നെപ്പോളിയൻ പറയുന്നുണ്ടെന്ന്. എന്നാൽ ഇത് കേട്ടിട്ടും രാജാവിന്റെ സൈന്യം വെടി ഉതിർത്തുകൊണ്ടിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ ബൈബിളിൽ കൈവച്ചാണ് സത്യം ചെയ്തത്, അതിനാൽ നെപ്പോളിയന്റെ കാര്യം ഇനി ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല. നെപ്പോളിയന് ഇതിൽ വിശ്വാസം വന്നില്ല. അദ്ദേഹം കരുതിയത്, എന്റെ വാക്കുകൾ കേൾക്കാതിരിക്കാൻ അവർക്ക് കഴിയില്ല. ആ രീതിയിലാണ് ഞാൻ അവർക്ക് തർബിയത്ത് നൽകിയിട്ടുള്ളത്. അനുസരണം ഞാനാണ് അവരെ പഠിപ്പിച്ചത്. എന്റെ സൈന്യത്തിന് നേരെ നിറ ഒഴിക്കാൻ അവർക്ക് എങ്ങനെ കഴിയും? അദ്ദേഹം വീണ്ടും സൈന്യത്തെ അയച്ചു. അവരും വെടിയേറ്റു വീണു. അവസാനം നെപ്പോളിയൻ സ്വയം അവിടേക്ക് പോയി, എന്റെ വാക്കുകൾ എന്തുകൊണ്ട് അവർ കേൾക്കുന്നില്ല എന്ന് ഞാൻ നേരിൽ കാണട്ടെ. അങ്ങനെ അദ്ദേഹം പോയി പറഞ്ഞു, ഞാൻ നെപ്പോളിയനാണ്, നിങ്ങളോട് പറയുന്നു, വഴി ഒഴിവാക്കി തരിക. ഗവൺമെന്റിന്റെ സൈന്യത്തിന്റെ ഓഫീസർ പറഞ്ഞു, ആ കാലം പോയി, പുതിയ ഗവൺമെന്റിനോട് കൂറ് പുലർത്തുന്നതാണെന്ന് ഞങ്ങൾ ശപഥം ചെയ്തിട്ടുണ്ട്. എന്നാൽ നെപ്പോളിയൻ കരുതിയത്, അനുസരണ പാഠം പഠിപ്പിച്ചത് ഞാനാണല്ലോ, ഇവരെങ്ങനെ ഇത്രയും വേഗം ഇത് മറന്നുപോയി. നെപ്പോളിയൻ പറഞ്ഞു, എന്റെ സൈന്യത്തിന് എന്തായാലും മുന്നോട്ട് പോകേ പറ്റൂ. ഞാൻ പഠിച്ച പാഠം നിങ്ങൾ മറന്നിട്ടുണ്ടെങ്കിൽ, അത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച പാഠം മറന്നിട്ടുണ്ടെങ്കിൽ, ഞാനിതാ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നു. ഏതൊരു പട്ടാളക്കാരനാണ് ആഗ്രഹിക്കുന്നത് അവർക്ക് അവരുടെ രാജാവിന്റെ നെഞ്ചിൽ വെടിയുതിർക്കാം? ഇതുവരെ ഞാനല്ലേ നിങ്ങളെ ഭരിച്ചത്? അതിനാൽ നിങ്ങളുടെ രാജാവിനെ വധിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനിതാ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നു, വെടിവെക്കൂ. നെപ്പോളിയൻ ഇത് പറഞ്ഞപ്പോൾ സൈന്യത്തിന് മുമ്പുണ്ടായിരുന്ന അനുസരണത്തിന്റെയും കൂറിന്റെയും ആവേശം തിരിച്ചുവന്നു. അവർ ഉടനെ നെപ്പോളിയൻ സിന്ദാബാദ് എന്ന് ഉറക്കെ വിളിച്ചു. അദ്ദേഹത്തോടൊപ്പം ചേർന്നു പറയുന്നു, ചിലർ കുട്ടികളെപ്പോലെ കരയുകയായിരുന്നു. ഈ വാർത്ത ജനറലിന്റെ അടുത്തെത്തി അദ്ദേഹം ആക്രമിക്കാനായി മുന്നോട്ട് കുതിച്ചു. അദ്ദേഹത്തിന്റെ ചെവിയിലും നെപ്പോളിയന്റെ ശബ്ദം എത്തി, നിങ്ങളുടെ രാജാവ് നെപ്പോളിയൻ നിങ്ങളെ വിളിക്കുന്നു എന്ന്. അപ്പോൾ ആ സൈന്യവും ജനറലും തങ്ങളുടെ ശപഥവും മറ്റും എല്ലാം മറന്ന് അദ്ദേഹത്തോടൊപ്പം ചേർന്നു അനുസരണത്തിന്റെ ആദ്യ പാഠത്തിൽ ഉറച്ചുനിന്നു. ചുരുക്കത്തിൽ, നെപ്പോളിയൻ ഫ്രാൻസിനെ രൂക്ഷമായ ഭിന്നതയെ അനുസരണത്തിൽ മാറ്റുകയുണ്ടായി. ഹദ്രത്ത് മുസ്ലിമോ റളിയല്ലാഹു അൻഹു ഈ ഉദാഹരണം വിവരിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് പറയുന്നു, നെപ്പോളിയന്റെയും അദ്ദേഹത്തെ പോലെയുള്ള നേതാക്കളുടെയും കൈവശം സത്യപ്രസ്ഥാനങ്ങൾക്ക് അള്ളാഹു നൽകുന്ന സഹായമുണ്ടാകില്ല. എന്നിട്ടും അവർ വലിയ വിപ്ലവം സൃഷ്ടിക്കുകയുണ്ടായി. എന്നാൽ ബൈഅത്ത് ചെയ്യുന്നവരുടെ അവസ്ഥ തികച്ചും വേറെയാണ്. ബൈഅത്ത് ചെയ്യുക എന്നതിന്റെ അർത്ഥം അനുസരണത്തിൽ തന്നെ പൂർണമായി ലയിപ്പിക്കുക എന്നതാണ്. ഇത് വളരെ ഉന്നതമായ ഒരു അവസ്ഥയാണ്. ഭൗതികമായ കാര്യങ്ങളിൽ ഈ രീതിയിൽ അനുസരിക്കാൻ കഴിയില്ല. അത്തിഉല്ലാഹ വഅത്തിഉ റസൂല വഉലിൽ അംരി മിൻകും എന്നതിലെ രഹസ്യം, ഏതുവരെ ഇതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലയോ അവർ സത്യമതയത്തെക്കുറിച്ച് അറിയുന്നവരായാലും അല്ലെങ്കിലും ശരി, അവർക്ക് ഒരിക്കലും വിജയിക്കാൻ സാധ്യമല്ല. ചുരുക്കത്തിൽ, ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ നിർദ്ദേശത്തെ എപ്പോഴും മുമ്പിൽ വെക്കുക. സമൂഹം സമൂഹമായി തീരാൻ ഐക്യവും അനുസരണവും അനിവാര്യമാണ്. ഇതില്ലായെങ്കിൽ അധപ്പതനം മാത്രമായിരിക്കും ഫലം. ഇത് സംബന്ധമായി വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. അല്ലാഹു പറയുന്നു, വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅം വലാ തഫറഖു വസ്കുറു നിഅമത്തല്ലാഹി അലൈക്കും ഇസ് കുന്തും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബികും ഫഅസ്ബഹ്തും ബിനിഅമതി ഇഖ്വാനാ വസ്കുറു നിഅമത്തല്ലാഹി അലൈക്കും വകുന്തും അലാ ശഫാ ഹുഫ്രതിൻ മിനൻ നാരി ഫഅൻകസകും മിൻഹാ كذلك يبين الله لكم آياته لعلكم تهتدون നിങ്ങളെല്ലാവരും ഒത്തുചേർന്ന് അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കുക. നിങ്ങൾ ഭിന്നിക്കരുത്. നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ചെയ്തതെന്ന് അനുഗ്രഹം സ്മരിക്കുക. അങ്ങനെ അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ അന്യോന്യം ഇണക്കി. അതിന്റെ ഫലമായി അവന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ സഹോദരങ്ങളായിത്തീർന്നു. നിങ്ങൾ ഒരു അഗ്നികുണ്ടത്തിന്റെ വക്കീലായിരുന്നു, എന്നിട്ട് അതിൽ നിന്നും അവൻ നിങ്ങളെ രക്ഷിച്ചു. ഇങ്ങനെ അള്ളാഹു തന്റെ കൽപ്പനകൾ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു നിങ്ങൾ നേർമാർഗം പ്രാപിക്കുന്നതിന് വേണ്ടി. അള്ളാഹുവിന്റെ വ്യക്തമായ നിർദ്ദേശമാണിത്. എന്നാൽ മുസ്ലിങ്ങളുടെ ദൗർഭാഗ്യമെന്നല്ലാതെ എന്ത് പറയാൻ, ഇത്രയും വ്യക്തമായ നിർദ്ദേശമുണ്ടായിട്ടും ഭിന്നത അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അവരിൽ ഇറക്കപ്പെട്ട അനുഗ്രഹങ്ങളെ അവർ മറന്നുകളഞ്ഞു. നാശവും അധപ്പതനവും അവർ മാറോട് ചേർത്തിരിക്കുകയാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം തൊട്ട് മുസ്ലിങ്ങളുടെ അവസ്ഥ ഇതാണ്. ഇപ്പോൾ അതിന്റെ പരിധികളെല്ലാം കടന്നിരിക്കുന്നു. അന്നത്തെക്കാളും എത്രയോ പരിതാപകരമായ അവസ്ഥയാണുള്ളത് ഇപ്പോൾ. എന്നാലും കാര്യം മനസ്സിലാക്കുന്നില്ല. ബാഗ്ദത്ത് മസീഹ് പറഞ്ഞു, ഭിന്നത കൈവെടിഞ്ഞാൽ കാലത്തിന്റെ ഇമാമിനനുസരിച്ചാൽ വിജയം ലഭിക്കും. അള്ളാഹു ഇക്കാലത്തേക്ക് അയച്ച വ്യക്തിയെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ ശിഷ്യനായ ബാഗ്ദത്ത് മസീഹിനെ അംഗീകരിക്കുക. അപ്പോൾ എല്ലാ പ്രവൃത്തിയിലും അനുഗ്രഹം ചൊരിയപ്പെടുന്നതാണ്. അള്ളാഹു ഇവർക്ക് ബുദ്ധി നൽകട്ടെ. അള്ളാഹുവിന്റെ കൈ ജമാഅത്തിന് മുകളിലാണെന്നും ആ മഹാത്മാ പറഞ്ഞു. ഇതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇബാദത്ത് നിലനിൽക്കാത്തിടത്തോളം അള്ളാഹുവിനെ ലഭിക്കില്ല, മറ്റ് വിജയങ്ങളും ലഭിക്കില്ല. അള്ളാഹുവിന് ലഭിക്കുന്നത് തൗഹീദിന്റെ ശരിയായ ജ്ഞാനം ലഭിക്കുന്നത് ഇബാദത്ത് ഉണ്ടാകുമ്പോഴാണ്. അതിനാൽ നാം ബൈഅത്ത് ചെയ്തു എന്നതിൽ മാത്രം സന്തോഷിച്ചാൽ പോരാ. ബൈഅത്തിന് ഉന്നത സ്ഥാനം കരസ്ഥമാക്കേണ്ടിയിരിക്കുന്നു. ബൈഅത്ത് എന്ന വാക്കിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കാം. അതിന്റെ അർത്ഥം വിൽക്കുക എന്നതാണ്. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഫളിന്റെ അവകാശികളായി നാം മാറുന്നത്. ഹദരത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം, ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു, ഹദരത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു എന്നിവരുടെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് മറ്റു സഹാബാക്കളുടെ മൊത്തത്തിൽ അവരെ പരാമർശിച്ചുകൊണ്ട് പറയുന്നു, ഇവർ നയതന്ത്രജ്ഞരും ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് ശരിയായ അറിവ് ഉള്ളവരുമായിരുന്നു. സമയം വന്നപ്പോൾ ഇവരുടെ കഴിവുകൾ പ്രകടമായി. വളരെ നല്ല രീതിയിൽ അവർ ഭരണം നടത്തി. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് അവർക്ക് ഒന്നും അറിയില്ല എന്നതുപോലെയാണ് പെരുമാറിയത്. സമ്പൂർണാനുസരണവും സമർപ്പണവും അവർ ചെയ്തു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന അനുസരിച്ച് അവർ നടന്നു. തങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും ബുദ്ധിയും വൈഭവവും എല്ലാം വളരെ നിസ്സാരമായി കരുതി. അങ്ങനെ പിന്നീട് ലോകം കണ്ടത് സഹാബത്ത് ലോകത്തെ എങ്ങനെ വഴികാട്ടി എന്നാണ്. ഈ ശിക്ഷണ പാഠമാണ് ഖിലാഫത്തെ റാഷിദയിൽ അനുസരണത്തിന്റെ ഉദാത്ത മാതൃക കാണിക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. ഒരു സംഭവം ചരിത്രത്തിൽ വരുന്നു. ഹദ്റത്ത് അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിന്റെ ബുദ്ധിവൈഭവം, വിനയം, സമൂഹത്തിന്റെ ഉന്നമനത്തിന് മുൻതൂക്കം നൽകൽ പോലെയുള്ള കാര്യങ്ങൾ ഇതിൽ നിന്നും വ്യക്തമാകുന്നു. ഹദ്റത്ത് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന് ഹദ്റത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കത്ത് കിട്ടി. ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കത്ത് കിട്ടിയത്. അതിൽ ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു വഫാത്തായ വിവരം ഉണ്ടായിരുന്നു. ഹദ്റത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു ഹദ്റത്ത് ഖാലിദ് ഇബ്നു വലീദിനെ സ്ഥാനഭ്രഷ്ടനാക്കി ഹദ്റത്ത് അബൂ ഉബൈദയെ സൈന്യത്തിന്റെ അമീറായി നിയമിച്ചിരുന്നു. ഹദ്റത്ത് അബൂ ഉബൈദ അപ്പോഴുള്ള അവസ്ഥ നോക്കി ഇതിനെക്കുറിച്ച് പറഞ്ഞില്ല. ഡമസ്കസുമായി ഉടമ്പടി ഉണ്ടാകുന്നതുവരെ ഒന്നും മിണ്ടിയില്ല. ഉടമ്പടിയിൽ ഒപ്പുവപ്പിച്ചത് ഖാലിദ് ബിനു വലീദിനോടായിരുന്നു. ഹദ്രത്ത് ഖാലിദ് ബിനു വലീദിന് പിന്നീട് അറിയാൻ കഴിഞ്ഞത് എന്നെ അമീർ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തിട്ടുണ്ട് എന്നും അബു ഉബൈദയെ നിയമിച്ചിട്ടുണ്ട് എന്നുമാണ്. അപ്പോൾ അദ്ദേഹം ഇതിനെക്കുറിച്ച് പരാതിപ്പെട്ടു. എന്നാൽ അബു ഉബൈദ അത് ചെവി കൊണ്ടില്ല. ഖാലിദ് ബിൻ വലീദിന്റെ പ്രവർത്തനത്തെ പ്രശംസിച്ചുകൊണ്ടിരുന്നു. ഇസ്ലാമിന്റെ ജനറൽ ഹസ്രത്ത് ഖാലിദ് ബിൻ വലീദ് അപ്പോൾ ഖിലാഫത്തിനോടുള്ള അനുസരണത്തിന്റെ ഉദാത്ത മാതൃക പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ജനങ്ങളെ, നിങ്ങളുടെ മേൽ ഈ ഉമ്മത്തിന്റെ അമീറായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഹദ്റത്ത് അബു ഉബൈദയെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന്റെ അമീനാണെന്ന് പറഞ്ഞിരുന്നു. ഹദ്റത്ത് അബു ഉബൈദ മറുപടിയായി പറഞ്ഞു, ഞാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കേട്ടിട്ടുണ്ട്, ഖാലിദ് അള്ളാഹുവിന്റെ വാളിൽപ്പെട്ട ഒരു വാളാണ്, ആ ഗോത്രത്തിലെ ഏറ്റവും നല്ല യുവാവാണ്. ഇതാണ് സന്തോഷത്തോടെ ഖലീഫയുടെ തീരുമാനത്തെ അംഗീകരിക്കൽ. ഇന്നും ചിലപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ജമാഅത്തിൽ ഉണ്ടാകാറുണ്ട്. പൊതുവിൽ അങ്ങനെയില്ല. ജമാഅത്ത് അംഗങ്ങൾ അനുസരണത്തിന്റെ വികാരം കാണാം. എന്നാൽ ചിലരെ ഏതെങ്കിലും സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്താൽ ഉടനെ ചോദിക്കും, എന്തിനാണ് മാറ്റിയത്, കാരണം എന്താണ്, എന്ത് കുറവാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. ചരിത്രം നമ്മുടെ മുമ്പാകെ സമർപ്പിക്കുന്ന മാതൃക നാം മുമ്പിൽ വെക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യം തന്നെ ഉയരുന്നതല്ല. ഏതായിരുന്നാലും നാം ഓർക്കേണ്ടത് ഇന്നും അതേ ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ അള്ളാഹുവിന്റെ കൽപ്പന അടങ്ങിയിരിക്കുന്നു. നമുക്ക് വഴികാട്ടിയ അതേ പ്രവാചകനെ അംഗീകരിക്കുന്നവരാണ് നാം. ഹദീസിന്റെ ഗ്രന്ഥത്തിൽ ആ നിർദ്ദേശങ്ങൾ നമുക്ക് ലഭിക്കുന്നു. എന്നാൽ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താണ്? പരസ്പരമുള്ള ഫിത്നയും കുഴപ്പവും നോക്കുക, ലോകത്തിനു മുമ്പാകെ കൈനീട്ടിക്കൊണ്ടിരിക്കുകയാണ് അവർ. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇന്ന് ഈ ഭിന്നതയും ഷിയാ സുന്നി പ്രശ്നങ്ങളും തർക്കങ്ങളും എല്ലാം ഇപ്പോൾ ഇത് വളരെയധികം കക്ഷികളായി മാറിയിട്ടുണ്ട്. ഇവയെല്ലാം അനുസരണത്തിൽ നിന്നും പുറത്ത് കടന്നതിന്റെ ഫലമാണ്. ഇത് അധപ്പതനമാണ്. ഇവർ ഇന്ന് ഒന്നിച്ചാൽ ഇസ്ലാം വാളുകൊണ്ടാണ് പ്രചരിച്ചതെന്ന എതിരാളികളുടെ ആക്ഷേപവും ഇല്ലാതായിത്തീരുന്നതാണ്. സഹാബത്തിന്റെ ഐക്യവും അനുസരണവും ഹൃദയങ്ങളെ വിജയിച്ചടക്കാൻ കാരണമായി. ഈ ഒരു ഐക്യത്തിന്റെ ആവശ്യമാണുള്ളത്. പ്രത്യേകിച്ച് വാഗ്ദത്ത് മസീഹിന്റെ ജമാഅത്ത് അതിന്റെ ആവശ്യമാണുള്ളത്. പ്രത്യേകമായി ജമാഅത്തിനെ സംബന്ധിച്ച് മുസ്ലിം അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയുണ്ടായി, പറയുന്നു, നിങ്ങൾ സഹാബത്തിന്റെ മാതൃക സ്ഥാപിക്കുക, അങ്ങനെ നിങ്ങളുടെ സത്യത്തിന്റെ വാൾ ശത്രുക്കളെ കൊന്നൊടുക്കുന്നതാണ്. പരിപൂർണമായ അനുസരണം നമ്മിൽ ഓരോരുത്തരും ഉണ്ടാക്കുമ്പോഴാണ് ഇത് സാധ്യമാകുന്നത്. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സമ്പൂർണമായ രീതിയിൽ അനുസരിക്കുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട പ്രകാശത്തിൽ നിന്നും ഒരംശം ലഭിക്കുന്നതാണ്. ഒരു അഹമ്മദിയുടെ വലിയ ഉത്തരവാദിത്തങ്ങളിൽ പെട്ടതാണിത്. അതായത് ഹദരത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബൈഅത്തിൽ വന്ന് അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല വഉലിൽ അംരി മിൻകും എന്നതിന്റെ യഥാർത്ഥ മാതൃകയായി മാറുക. അങ്ങനെ ലോകശ്രദ്ധ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നതായി മാറണം. ഈ ഒരു ആയുധം കൊണ്ടാണ് ലോകമനസ്സിനെ നമുക്ക് ജയിച്ചടക്കാൻ സാധിക്കുകയുള്ളൂ. ലോകരെ അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും തൃപ്പാദങ്ങൾ സമർപ്പിക്കുന്നവരായി മാറ്റാൻ നമുക്ക് കഴിയുകയുള്ളൂ. ലോകരെ ഇത് മുഖേന നമുക്ക് വഴികാട്ടാൻ സാധിക്കുന്നതാണ്. ലോകത്തുള്ള ഫസാദുകൾ ഇത് മുഖേന ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ വക്കൽ അള്ളാഹുവിന്റെ കൽപ്പനയായ വിശുദ്ധ ഖുർആൻ നമ്മുടെ വശമുണ്ട്. അത് നാം അനുസരിക്കേണ്ടതാണ്. നമ്മുടെ വക്കൽ തിരുനബിയുടെ മാതൃകയുണ്ട്. അത് അനുസരിക്കേണ്ടത് നമുക്ക് നിർബന്ധമാണ്. നമ്മിൽ ഉലുൽ അംറിന്റെ ആത്മീയ സംവിധാനമുണ്ട്. അത് അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പനയിലേക്ക് നമ്മെ വഴികാട്ടുന്നു. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്കും ഇടയിൽ ഒരു വ്യതിരിക്തത ഉണ്ടാക്കാതിരിക്കാൻ ഒരു പഴുതും കാണുന്നില്ല. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മിൽ അർപ്പിച്ച പ്രതീക്ഷയെക്കൊത്ത് ഉയരാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ.
الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله ونشهد ان محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر